2024 May 28 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ദാതാക്കളും വില്ലന്മാർ. വിഷ്ണു ദാമോദർ എഴുതുന്നു, അടിയന്തര വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടെന്ന കൊല്ലം സ്വദേശിയെ തേടി സ്വന്തം വൃക്കദാനം ചെയ്യാൻ സന്നദ്ധനായി അയാളെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും വലിയ സന്തോഷം. വൃക്ക ചേരുമെന്ന് കണ്ടെത്തിയതോടെ മരണത്തെ മുഖാമുഖം കണ്ട് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബത്തിന്റെ ഏക അത്താണി ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയ്ക്ക് ചിറകുവച്ചു. വൈകാതെ ശസ്ത്രക്രിയയ്ക്ക് തീയതി കുറിച്ചു. ഇതിനിടെ കടം വീട്ടാനുണ്ടെന്നും 3 ലക്ഷം രൂപ കടമായി നൽകുമോ എന്നും നല്ലവനായ ദാതാവ് കുടുംബത്തോട് ആരാഞ്ഞു. നാട്ടുകാർ പിരിവെടുത്ത് സമാഹരിച്ച തുകയിൽ നിന്ന് പണം നൽകി. പുഞ്ചിരിയോടെ പണം കൈപ്പറ്റിയ ദാതാവ് പോയ വഴി പുല്ലുപോലും മുളച്ചില്ല. ശസ്ത്രക്രിയ മുടങ്ങി. ഒടുവിൽ ബന്ധുക്കളിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നതോടെയാണ് കൂലിപ്പണിക്കാരനായ കൊല്ലം സ്വദേശി ജീവിതത്തിലേക്ക് തിരികെ വന്നത്. ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ കൊല്ലം സ്വദേശി ആദ്യം ചെയ്തത് പോലീസിൽ പരാതി നൽകുകയാണ്. അന്വേഷണത്തിൽ ആളെ കണ്ടെത്തി അവയവ കൈമാറ്റം, കാത്തുകിടക്കുന്ന രോഗികളെ കബളിപ്പിച്ച് പണം തട്ടുന്ന റാക്കറ്റിലെ കണ്ണിയാണെന്നായിരുന്നു തുറന്നു പറച്ചിൽ. ആൾ അകത്തായെങ്കിലും തുടർന്ന് കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. സംസ്ഥാനത്ത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരം തട്ടിപ്പുകാർ ഏറെയുണ്ടെന്ന് ഫെഡറേഷൻ ഓഫ് ഓർഗൻ റെസിപ്പിയന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇടനിലക്കാരെ കണ്ടവരുണ്ടോ? ഡയാലിസിസ് സെന്ററുകളും ആശുപത്രികളും കേന്ദ്രീകരിച്ചാണ് ദാതാക്കളുടെയും റാക്കറ്റ് പ്രവർത്തനം. ഏജന്റുമാരാണ് ദാതാക്കളെ രോഗിയുടെ മുന്നിലെത്തിക്കുന്നത്. ആദ്യ ക്രോസ് മാച്ചിംഗ് പരിശോധനയാണ് ഇതിന് വിധേയനാകാൻ. 10,000 രൂപ ദാതാവ് വാങ്ങും. പരിശോധന കഴിഞ്ഞാൽ പിന്നെ ഇയാളെ വിളിച്ചാൽ പോലും കിട്ടില്ല. മറ്റൊരു നമ്പറിൽ അടുത്ത രോഗിയെ വീഴ്ത്താൻ ഇറങ്ങുന്ന തിരക്കിലായിരിക്കും ഇവർ. FORA അംഗങ്ങളിൽ ഒരാൾ ഇങ്ങനെ 6 പേർക്ക് പണം നൽകി കബളിക്കപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയുടെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഫോണുകളിൽ ഇടനിലക്കാരുടെ ഫോട്ടോയുണ്ട്. ആശുപത്രി പരിസരത്ത് ഇവരെ കണ്ടാൽ പുറത്താക്കാനാണ് ഈ ജാഗ്രത. രോഗികളെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെ ആശുപത്രി അധികൃതർ ഈ വിദ്യ ഉപയോഗിക്കുന്നത്. എന്നാൽ ആശുപത്രിക്ക് പുറത്ത് രോഗികളെ ഊറ്റി ഇടനിലക്കാർ വിലസുകയാണ്. വേണ്ടത് 20 രേഖ, എല്ലാം വ്യാജം. ചുരുങ്ങിയത് 20 തരം രേഖകൾ ഉണ്ടെങ്കിലേ അവയവദാനം സാധിക്കൂ. രേഖകളെല്ലാം ഏജന്റുമാർ തന്നെ നിർമ്മിക്കും. മുല്ലശ്ശേരി പഞ്ചായത്തിൽ അവയവം വിറ്റവരിൽ ആരും രേഖകൾ ഹാജരാക്കാനോ മറ്റോ പഞ്ചായത്ത് ഓഫീസിൽ പോലും എത്തിയിട്ടില്ല. പ്രാദേശിക ഇടനിലക്കാരനാണ് ഇതെല്ലാം ചെയ്തു നൽകിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു പറയുന്നു. സമാനമാണ് കൊച്ചിയിലെ ഒരു ഏജന്റിന്റെ രീതി. അവയവം വിൽക്കാൻ തയ്യാറായവരെ സ്വീകർത്താവിന്റെ വീട്ടിൽ 2 മാസത്തിലതും താമസിപ്പിക്കും. പിന്നീട് ഇവർ അടുത്ത ബന്ധുവാണെന്ന് പ്രദേശത്താകെ പറഞ്ഞു പരത്തും. ആധാർ കാർഡും റേഷൻ കാർഡും വരെ വ്യാജമായി നിർമ്മിക്കും. തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തിക്കുക. ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് നൽകേണ്ട ഉത്തരങ്ങൾ എല്ലാം ഇയാൾ തന്നെ പറഞ്ഞു പഠിപ്പിക്കും. തമിഴ്നാട് പാക്കേജ്. അവയവ കൈമാറ്റ പ്രക്രിയകൾ കാര്യക്ഷമം ആക്കുന്നതിന് സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിന്റെ അവയവദാന പദ്ധതിയായ മൃദുസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന 2,265 പേരാണ്. ഇതിൽ 301 രോഗികൾ ഇൻആക്റ്റീവാണ്. വൃക്ക, കരൾ, ഹൃദയം എന്നീ അവയവങ്ങൾക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണ് ഏറെ. അവയവദാനത്തിന് സന്നദ്ധരാകുന്നവരുടെ എണ്ണം കുറയുകയും ജീവൻ നിലനിർത്താൻ അവയവമാറ്റം അനിവാര്യമാവുകയും ചെയ്യുമ്പോഴാണ് നിർധനർ പോലും ഇടനിലക്കാരെ അടുത്ത് എത്തിച്ചേരുക. ആശുപത്രി ജീവനക്കാർ വഴിയും വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയവരും വഴിയാണ് രോഗികളും ബന്ധുക്കളും ഏജന്റുമാരുമായി ബന്ധപ്പെടുന്നത്. 20 മുതൽ 25 ലക്ഷം രൂപയാണ് കൊച്ചിയിൽ വൃക്കയ്ക്ക് ഏജന്റുമാർ വാങ്ങുന്നത്. ഇതിൽ 15 ലക്ഷം ദാതാവിന് നൽകും, ബാക്കി ഏജന്റിന്. എന്നാൽ 3.5 മുതൽ 7 ലക്ഷം വരെ പലപ്പോഴും ദാതാവിന് നൽകുകയുള്ളൂ. കൂടുതൽ ആവശ്യപ്പെട്ടാൽ അവയവം വിറ്റതിന് അകത്താകുമെന്ന് ഭീഷണിപ്പെടുത്തും. തമിഴ്നാട്ടിൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പാക്കേജാണ്. 20 മുതൽ 25 ലക്ഷം നൽകിയ ദാതാവിനെ അടക്കം ആശുപത്രിയിൽ അധികൃതർ എത്തിക്കും. കേരളത്തിൽ അവയവ ശസ്ത്രക്രിയ കുറഞ്ഞതോടെ പലരും തമിഴ്നാട്ടിൽ ആശുപത്രികളെ ആശ്രയിക്കുകയാണ്. ദാതാക്കൾ കുറഞ്ഞു. 2012 മൃദുസഞ്ജീവിനി പദ്ധതി ആരംഭിച്ചത്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നതും ആവശ്യക്കാരുള്ളതും വൃക്കയ്ക്കാണ്. തുടക്കത്തിൽ കിട്ടിയ സ്വീകാര്യത തുടർന്നുള്ള വർഷങ്ങളിൽ ഇല്ലാതായി. ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ദാതാക്കളുടെ എണ്ണത്തിലും ദാനം ചെയ്യുന്ന അവയവങ്ങളിലും വലിയ കുറവ്. തുടക്കത്തിൽ 9 ദാതാക്കളിൽ നിന്ന് 22 അവയവങ്ങൾ പുതുജീവൻ പകർന്നപ്പോൾ 2015 ഈ 76 ദാതാക്കളിൽ നിന്ന് 199 അവയവങ്ങൾ ദാനം ലഭിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള കണക്ക് നിരാശപ്പെടുത്തുന്നതാണ്. 2022 14 ദാതാക്കളിൽ നിന്ന് 53 അവയവങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അവയവദാനം സുതാര്യമാക്കാൻ 2021 മൃദുസഞ്ജീവിനിയെ കേന്ദ്ര പദ്ധതിയായ സോട്ടോയിൽ ലയിപ്പിച്ച് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. മൃദുസഞ്ജീവനിയിലൂടെ മസ്തിഷ്ക മരണാനന്തര അവയവദാനമാണ് നടത്തിയിരുന്നത്. എന്നാൽ സോട്ടയിലൂടെ ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള അവയവമാറ്റവും സർക്കാരിന് ഏകോപിപ്പിക്കാനാകും. അവസാനിച്ചു ഇരട്ട ചൂഷണം. മൃദുസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്യാത്തവരടക്കം സംസ്ഥാനത്ത് 5000 പേരുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് പോലും അവയവം ലഭിക്കാത്ത സാഹചര്യമാണ്. ജീവൻ നിലനിർത്താനാണ് പലരും ഏജന്റുമാരിലേക്ക് എത്തപ്പെടുന്നത്. ദുരന്ത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നും ഊഹിച്ച് ദാതാക്കളും ഇതിന് തയ്യാറാകുന്നു. രണ്ടു കൂട്ടരും പറ്റിക്കപ്പെടുന്നു. ഇവരെ ഒഴിവാക്കി സുതാര്യമായ നിയമ സംവിധാനം സൃഷ്ടിക്കണം. പ്രക്ഷോഭ് കരിപ്പാടം. സംസ്ഥാന ജനറൽ സെക്രട്ടറി FORA. കൂടുതൽ അറസ്റ്റ്. ഇറാൻ അവയോ കൈമാറ്റത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. പിടിയിലായ സാബിദ് നാസർ, സജിദ് ഷാം എന്നിവരുടെ മൊഴികൾ കേന്ദ്രീകരിച്ചും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അന്വേഷണം ശാസ്ത്രീയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഹൈദരാബാദിലും ബംഗളൂരിലും പരിശോധനകൾ നടത്തും. ഡോക്ടർ വൈഭവ് സക്സേന, റൂറൽ പോലീസ് മേധാവി എറണാകുളം,